الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറ അൽ ബഖറ രണ്ടാമത്തെ ജുസുവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ 144 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഖിബല മാറ്റം, നേതൃത്വ മാറ്റം, ഇതാണ് ഈ ആയത്തുകളിലെ അടിസ്ഥാന വിഷയം. ഖിബല മാറ്റം വരാൻ പോകുന്നു, അത് വമ്പിച്ച വിവാദമാകും എന്ന് അള്ളാഹു 142 ആയത്തില് അവരെ ബോധ്യപ്പെടുത്തി. അതിനാൽ ഒരു വിവാദം ഏറ്റുവാങ്ങാൻ ഒരുങ്ങിക്കൊള്ളുക. 143 അള്ളാഹു തആല ഖിബല മാറ്റത്തെ തുടർന്ന് ഇസ്ലാമിക നേതൃത്വം ഇസ്രായേൽ സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് ഇസ്മായിലി സമൂഹത്തിന്റെ കയ്യിൽ അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ കയ്യിലേക്ക് കൈമാറാൻ പോവാണ്. അതിനാൽ നിങ്ങൾ ഒരു നേതൃഗുണമുള്ള സമൂഹമാകണം എന്ന് അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഉണർത്തുകയായിരുന്നു. ഈ ഖിബല മാറ്റം ഒരു പരീക്ഷണം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആളുകളുടെ മാനസികാവസ്ഥ തിരിച്ചറിയാൻ, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളെയോ ഈമാനിനെയോ നശിപ്പിച്ചു കളയുക, പാഴാക്കുക എന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. 144 അള്ളാഹു തആല ഖിബല മാറ്റത്തിന്റെ ഉത്തരവ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് നിശ്ചയം നാം കാണുന്നുണ്ട് തഖല്ലുബ് തിരിയുന്നത് വജിഹിക്ക താങ്കളുടെ മുഖം ഫിസ്സമ ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് ഫ അതിനാൽ ലനുവല്ലിയന്നക താങ്കളെ നിശ്ചയം നാം തിരിക്കുന്നു ഖിബ്ലത്തൻ തർദാഹ താങ്കൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് അഥവാ മസ്ജിദുൽ ഹറാമിലേക്ക് കഅബയിലേക്ക് തിരിക്കുന്നു എന്നിട്ട് ഉത്തരവ് പറഞ്ഞു ഫ അതിനാൽ വല്ലി നീ തിരിക്കുക വജ്ഹക്ക നിന്റെ മുഖത്തെ ശത്തുർ ഭാഗത്തേക്ക് അൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നീ തിരിക്കുക എന്നിട്ട് മൊത്തം ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു വഹൈസുമാ കുന്തും നിങ്ങൾ എവിടെയായിരുന്നാലും ഫ വല്ലു വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ തിരിക്കുവിൻ ശത്തുറഹു അതിന്റെ ദിശയിലേക്ക് ബഹുവചന രൂപത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞതാണ് എന്നിട്ട് വേദക്കാരെ കുറിച്ച് പറയാണ് ഇന്നല്ലദീന ഊത്തുൽ കിതാബ് നിശ്ചയം വേദം നൽകപ്പെട്ടവർ ലയാലമൂന അവർക്ക് നന്നായി അറിയാം അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം ഇത് ഈ ഖിബില അള്ളാഹുവിങ്കിൽ നിന്നുള്ള സത്യമാണ് അള്ളാഹു തആല നിശ്ചയിച്ചതാണ് എന്നറിയാം വമല്ലാഹു അല്ലാഹു അല്ല ബിഗാഫിലിൻ അശ്രദ്ധനല്ല അമ്മ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരു താക്കീതോടു കൂടിയാണ് കഴിഞ്ഞ ആയത്ത് അവസാനിച്ചത്. ഇനി നമുക്ക് 45 മുതലുള്ള ആയത്തുകളുടെ പാരായണവും അതിനെ തുടർന്ന് വിശദീകരണവും ശ്രവിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم من بعد ما جاءك من العلم إنك إذا لمن الظالمين الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير. الله سبحانه وتعالى نوتي نالبتي أنجامت آيتل വേദക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനമുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു ആദർശമുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ, ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിൻ്റെ ആദർശം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് ഇസ്ലാമിൻ്റെ ആദർശം. അതേപോലെ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു നയനിലപാടുണ്ടാവും. നയനിലപാട് എന്നത് സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശമാണ്. അത് ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരേക്കും മാറ്റമില്ലാതെ തുടരുന്നതാണ്. എന്നാൽ അതാത് കാലഘട്ടത്തിനനുസരിച്ചുള്ള നയപരിപാടികൾ, പ്രവർത്തന പദ്ധതികൾ ഒക്കെ ഓരോ പ്രസ്ഥാനത്തിനും ഉണ്ടാവും. ദീനുൽ ഇസ്ലാമിനും അതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖിബില മാറ്റം. ഇപ്പൊ ഖിബില ഒന്നല്ലേ പാടുള്ളൂ, പിന്നെ മാറാൻ പാടുണ്ടോ? എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ അത് അനിവാര്യമായിരുന്നു. മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തെ ഖിബലയാക്കി, അല്ലെങ്കിൽ കഅബയെയും ബൈത്തുൽ മഖ്ദിസിനെയും ഖിബലയാക്കി എന്ന് നാം മനസ്സിലാക്കി. മദീനയിലെത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ബൈത്തുൽ മഖ്ദിസിനെ ഖിബലയാക്കിയത്? അതിൻ്റെ ഒരു കാരണം, നേരത്തെ തന്നെ വേദക്കാരായ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ മദീനയിലുണ്ടല്ലോ, പ്രത്യേകിച്ച് യഹൂദരുണ്ട്. അപ്പൊ അവരുടെ ഖിബില ബൈത്തുൽ മഖ്ദിസാണ്. അതിനാൽ അവരോട് ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. അവർ സത്യം തിരിച്ചറിയട്ടെ, ഇസ്ലാമിൻ്റെ വിശാലത ഉൾക്കൊള്ളട്ടെ, അങ്ങനെ ഇസ്ലാമിലേക്ക് അവർ ആകർഷിക്കപ്പെടണം. അത് കൃത്രിമമായ ആകർഷണമല്ല, മറിച്ച് പുതിയ കാലത്തിന് വേണ്ടി പുതിയ പ്രവാചകനും വേദഗ്രന്ഥവും വന്നതല്ലേ. അപ്പൊ ഈ ഒരു കാരണത്താൽ അവർ തെറ്റി നിൽക്കണ്ട എന്ന നിലക്ക് അള്ളാഹു തആല ഒരു നയതന്ത്ര നിലപാട് സ്വീകരിച്ചതാണ്. അതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നയം എന്ന് പറയുന്നത്. ഓരോ കാലത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരൂലേ, അതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ സംഘടനകൾക്കിടയിൽ നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നിങ്ങനെ പറയും. യഥാർത്ഥത്തില് വളരുന്ന, സജീവമായി നിലനിൽക്കുന്ന ഒരു ഇസ്ലാമിക സമൂഹത്തിന് അതാത് കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അടിത്തറകൾക്ക് വിരുദ്ധമല്ലാത്ത രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ആ ഒരു നിലപാടാണ് യഥാർത്ഥത്തില് ഖിബില മാറ്റം. മദീനയിലെത്തിയപ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് 17 മാസക്കാലം തിരിഞ്ഞു നമസ്കരിച്ചു എന്നത്. ഇനി യഥാർത്ഥ ഖിബിലയിലേക്ക് തന്നെ തിരിച്ചു വരാം. അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിന് വംശീയമോ ദേശീയമോ പ്രാദേശികമോ ആയ യാതൊരു താല്പര്യങ്ങളും ഇല്ല. അടിസ്ഥാന ഖിബില ഇബ്രാഹിം അലൈഹിസ്സലാം പുനർനിർമ്മിച്ച ലോകത്ത് ആദ്യത്തെ ദൈവിക ഭവനമായ കഅബാലയമാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിനാൽ അതിന്റെ അടിസ്ഥാനത്തില് ഇനി എല്ലാവരും കഅബയിലേക്കാണ് തിരിയേണ്ടത് എന്നാണ് ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം വഹൈസുമാ കുന്തും ഫവല്ലു വജൂഹക്കും ശത്റ തുടങ്ങിയ കൽപ്പനകൾ വന്നിട്ടുള്ളത്. അതേസമയത്ത് ഖിബിലമാറ്റ സംഭവം എന്ന ഒന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് നടന്നത് എന്നുകൂടി നമ്മൾ അറിയണം. ഖിബിലമാറ്റത്തിന്റെ ഉത്തരവ് വന്നപ്പോ അതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിക സമൂഹവും എങ്ങനെ സ്വീകരിച്ചു? ഹിജ്റ 2 റജബിൽ അല്ലെങ്കിൽ ഷാബാനിലാണ് ഈ ഉത്തരവ് വന്നത് എന്നാണ് ചരിത്ര രേഖകൾ. ഹിജ്റ 2-ാം വർഷത്തിൽ, ആകെ 17 മാസം എന്ന് പറയുമ്പോൾ 2-ാം വർഷമായിരിക്കുമല്ലോ, 16-ാോ 17-ാോ മാസം എന്ന് പറയുന്ന അതുകൊണ്ടാണ്, ഒന്നുകിൽ റജബിൽ അല്ലെങ്കിൽ ഷാബാനിൽ. ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് ഇങ്ങനെ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഷ്റുബ്നു ബറാ ഇബ്നു മഅ്മൂർ എന്ന സ്വഹാബിയുടെ വീട്ടിൽ ഒരു സൽക്കാരത്തിലായിരുന്നു. ബിഷ്റുബ്നു ബറാ ഇബ്നു മഅ്മൂറിന്റെ വീട്ടിൽ ഒരു സൽക്കാരത്തിൽ. അപ്പൊ ലുഹുർ നമസ്കരിക്കാൻ സമയമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്നുകൊണ്ട് നമസ്കാരം നടക്കുകയാണ്. നമസ്കാരം മൂന്നാമത്തെ റക്അത്തിൽ എത്തിയപ്പോ പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി അവതരിക്കുകയാണ്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്? ഈ ആയത്ത് സ്വഹാബത്തിനെ കേൾപ്പിക്കുന്നു, അല്ലെങ്കിൽ വഹി വന്നിട്ടുണ്ട് എന്ന് സ്വഹാബത്തിന് ബോധ്യമാകുന്നു. അപ്പൊ നമസ്കരിച്ചുകൊണ്ടിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ളവരും ഒന്നിച്ച് ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്തേക്ക് അഥവാ കഅബയുടെ ഭാഗത്തേക്ക് തിരിയാണ്. എന്ന് പറഞ്ഞാല് മക്ക, നമുക്കറിയാമല്ലോ മക്ക മദീനയുടെ തെക്ക് വശത്താണ്, ബൈത്തുൽ മഖ്ദിസ് വടക്ക് വശത്താണ്. മക്ക മദീനയുടെ തെക്ക് വശത്ത്, ബൈത്തുൽ മഖ്ദിസ് വടക്ക് വശത്ത്. അപ്പൊ മദീന മധ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ സ്വഹാബത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? കഅബയിലേക്ക് നോക്കി നിൽക്ക, ബൈത്തുൽ മഖ്ദിസിലേക്ക് നോക്കി നിൽക്കുന്ന ആളുകൾ അഥവാ വടക്കോട്ട് നോക്കി നിൽക്കുന്നവര് പെട്ടെന്ന് തെക്കോട്ടേക്ക് മാറുകയാണ്, അഥവാ നേരെ തിരിഞ്ഞു നിന്നിട്ടുണ്ടാവും അല്ലെ, കഅബയുടെ ഭാഗത്തേക്ക്, തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടുണ്ടാവും. അപ്പൊ മഅ്മൂമുകൾ നേർ എതിർ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നു. ഇമാം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ മഅ്മൂമുകൾ ഇങ്ങനെ നിൽക്കുമ്പോ അവര് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞതല്ലേ. അപ്പൊ ഇമാം എന്തായി? ഇമാമ് മഅ്മൂമുകളുടെ പിറകിലാവും, ഇമാമ് നടന്ന് മുമ്പിലേക്ക് വരേണ്ടി വരും അല്ലെ, ഇമാമ് മഅ്മൂമുകൾക്ക് മുമ്പിലേക്ക് വന്നു നിൽക്കേണ്ടി വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുമ്പോട്ട് വന്നു നിന്നു. അതിനുശേഷം മദീനയിലും പരിസരത്തൊക്കെ ഈ ഖിബ്ല മാറ്റത്തിന്റെ കൽപ്പന വിളംബരം ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഓരോ സമൂഹവും ഓരോ സ്ഥലത്തും ആളുകൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ മാറുകയാണ്. വിളംബരം കേട്ടവര് ഒരു സ്ഥലത്ത് റുക്കൂഇലായിരുന്നു. അപ്പൊ അവര് റുക്കൂഇലായിരുന്നവർ ബൈത്തുൽ മഖ്ദിസിന്റെ നേരെ ഇങ്ങനെ നിന്ന ആളുകള് നേരെ എതിർ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നു, അഥവാ കഅബയിലേക്ക് തിരിഞ്ഞു എന്നാണ്. അതിൽ നിന്ന് അവർക്ക് അള്ളാഹുവോടും അള്ളാഹുവിന്റെ ദീനിനോടുമുള്ള കൂറ്, ആ അനുസരണ ബോധം എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അങ്ങേയറ്റത്തെ സമർപ്പണ സന്നദ്ധത, പടച്ചോൻ എന്ത് കൽപ്പിച്ചാലും അതിന് വഴങ്ങുക എന്ന നിലപാട് അവർക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതിനെ തുടർന്ന് അള്ളാഹു തആല 145-ാമത്തെ ആയത്തില് വേദക്കാരെ കുറിച്ച് പറയാണ്. ഈ വേദക്കാർക്ക് എന്താ ഇത് മനസ്സിലാവാത്തത്? വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയ, വലഇൻ നിശ്ചയം എങ്കിൽ, ല നിശ്ചയം ഇൻ എങ്കിൽ, അതൈത നീ വരുന്നുവെങ്കിൽ, അല്ലദീന ഊതുൽ കിതാബ വേദക്കാരുടെ അടുക്കലേക്ക് നീ വരികയാണെങ്കിൽ, വേദം നൽകപ്പെട്ടവരിലേക്ക് നീ വന്നാൽ, ബികുല്ലി ആയത്തിൻ, ബികുല്ല് എല്ലാം കൊണ്ട്, ആയത്തിൻ എല്ലാ തെളിവുകളും കൊണ്ട്, ഇതാണ് യഥാർത്ഥ ഖിബ്ല എന്നതിന്റെ സകല തെളിവുകളുമായിട്ട് താങ്കൾ വേദക്കാരുടെ അടുക്കലേക്ക് വന്നാൽ, മാ തബിഉ ഖിബ്ലതക, മാ ഇല്ല, തബിഉ അവർ പിൻപറ്റുകയില്ല, ഖിബ്ലതക നിന്റെ ഖിബ്ലയെ ഒരിക്കലും അവർ പിൻപറ്റൂല. എന്താ കാരണം? അവരുടെ ദുശ്ശാഢ്യമാണ്. ദുശ്ശാഢ്യത്തെ അള്ളാഹു തആല ഇവിടെ എടുത്തു പറയാം. ഒരിക്കലും അവർ പിൻപറ്റൂല. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, വംശീയവും ദേശീയവുമായ പല സ്വാർത്ഥങ്ങളുമുണ്ട്. അതുകൊണ്ട് അത് വിട്ടിട്ട് അവർ കളിക്കൂല. വമാ അന്ത ബിതാബിഇൻ ഖിബ്ലതഹും, വമാ അന്ത നീയും അല്ല, ബിതാബിഇൻ പിൻപറ്റുന്നവൻ അല്ല, ഖിബ്ലതഹും അവരുടെ ഖിബ്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, താങ്കൾക്ക് അവരുടെ ഖിബ്ലയും പിൻപറ്റാൻ പറ്റില്ലല്ലോ. അതെന്തുകൊണ്ടാ? അള്ളാഹു തആല നിശ്ചയിച്ച ഖിബ്ലയായതുകൊണ്ടാണ് പിൻപറ്റാൻ പറ്റാത്തത്. അവർക്ക് പിൻപറ്റാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് വംശീയവും ദേശീയവുമായ താല്പര്യങ്ങളുള്ളത് കൊണ്ടാണ് അവർക്ക് പിൻപറ്റാൻ കഴിയാത്തത്. എന്നിട്ട് അവരെ കുറിച്ച് വീണ്ടും പറയാണ്, വമാ ബഅദുഹും ബിതാബിഇൻ ഖിബ്ലത ബഅദ്, അവരിലെ വിഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ, ജൂതരെയും ക്രൈസ്തവരെയും എടുത്തു നോക്കിയാൽ എന്താ അവരുടെ അവസ്ഥ എന്നറിയോ? വമാ അല്ല, ബഅദുഹും അവരിൽ ചിലർ, ബിതാബിഇൻ പിൻപറ്റുന്നവരല്ല, ഖിബ്ലത ബഅദ് മറ്റു ചിലരുടെ ഖിബ്ലയെ പിൻപറ്റുന്നവരല്ല. അവർ പരസ്പരം ഒരു ഖിബ്ലയെ പിൻപറ്റുന്നവരല്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ സമൂഹമാണല്ലോ യഹൂദരും ക്രൈസ്തവരും. പക്ഷേ യഹൂദികൾ എന്താ ചെയ്യുന്നത്? അവര് ബൈത്തുൽ മഖ്ദിസിന്റെ പടിഞ്ഞാറ് വശത്തെയാണ് അവര് ഖിബ്ലയാക്കിയത്. അപ്പൊ ക്രൈസ്തവര് കിഴക്ക് വശത്തെ ഖിബ്ലയാക്കി. ഒരേ കെട്ടിടത്തിന്റെ, ഒരേ ആരാധനാലയത്തിന്റെ രണ്ടു വശങ്ങൾ ഖിബ്ലയാക്കിക്കൊണ്ടാണ് അവര് അവിടെ എത്തുമ്പോൾ നമസ്കരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം വ്യത്യാസം അവർക്കിടയിലുണ്ട്. അപ്പൊ പിന്നെ താങ്കളുടെ ഖിബിലയെ അഥവാ ഇസ്മായിലി പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള താങ്കളെ അംഗീകരിക്കുക എന്നത് അവർ കുറച്ചിലായിട്ട് കാണും. അപ്പൊ അവര് കാര്യം അറിയാത്തത് കൊണ്ടല്ല, എന്ത് തെളിവ് കൊണ്ടുവന്നാലും അവരത് അംഗീകരിക്കൂല. അവർ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ് എന്നർത്ഥം. എന്താ കാരണം? അവരുടെ മതമേധാവിത്വം നഷ്ടപ്പെടും, അതുപോലെ അറബ് സമൂഹത്തോട് അവർക്കുള്ള അസൂയ, അവരൊന്നിനും കൊള്ളാത്ത കാക്കാമാരാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഉമ്മിയ് എന്ന് അറബികളെ വിളിച്ചിരുന്നത്, നിരക്ഷരം, വിവരമില്ലാത്ത കൂട്ടർ എന്ന രൂപത്തിൽ. മാത്രമല്ല, മറ്റൊരു വംശത്തിൽ പിറന്ന പ്രവാചകനെ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ പല തരത്തിലുള്ള പിടിവാശികളിലും സമൂഹം ചെന്നെത്താം അല്ലെ. നമ്മുടെ സമുദായത്തിലേക്ക് വരുമ്പോഴും കാണാം, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ട എതിരഭിപ്രായങ്ങൾ ഇല്ലാത്ത പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ പക്ഷം ചേർന്ന് കക്ഷികളായിട്ട് മാറിപ്പോകുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നില്ലേ അല്ലെ. മൺമറഞ്ഞവരോട് പ്രാർത്ഥിക്കാമോ, സഹായം തേടാമോ, ഇടതേട്ടം പാടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ, സ്ത്രീകളുടെ പള്ളിപ്രവേശമായാലും, ഇതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പെരുപ്പിച്ച് മറ്റൊരവസ്ഥയിലേക്ക് എത്തിപ്പോവുകയാണ്. പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ അവർക്ക് തന്നെ സാധ്യമല്ലാതെയും വരും എന്നതാണ് അതിന്റെ വലിയൊരു പ്രശ്നം. അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിയിട്ട് നമ്മളോട് പറയാണ്, വല ഇൻ, എങ്കിൽ, ഇത്തബഅത്ത, താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ, അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ, ഹവ, ഇച്ഛ, ദേഹേച്ഛ, അവരുടെ ഇച്ഛകളെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ, മിൻ ബഅദി മാ ജാഅ, താങ്കൾക്ക് വന്നു കിട്ടിയതിന് ശേഷം, മിനൽ ഇൽമ്, യഥാർത്ഥ ജ്ഞാനം, അൽ ഇൽമ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ജ്ഞാനമാണ്, അത് വന്നു കിട്ടിയതിന് ശേഷം താങ്കൾ അവരെ പിൻപറ്റുകയാണെങ്കിൽ, ഇന്നൊക്കെ നിശ്ചയം താങ്കൾ ഇതൻ അന്നേരം ലമിന വാലിമീൻ, അക്രമികളിൽ പെട്ടുപോകും, ക്രമം തെറ്റിച്ചവരിൽ പെട്ടുപോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇത്ര താക്കീത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയോടാണോ ആ പറയുന്നത്? അല്ല, ഇസ്ലാമിക സമൂഹത്തോടാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു നിലപാടുണ്ടാവണം. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചൊരു കാര്യമുണ്ട്, മതസഹിഷ്ണുത, മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പോലെ ആവുക, എല്ലാവരെയും അനുകരിക്കുക, എല്ലാവരും ഒന്നാണ് എന്ന് പറയാം എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണ്. അതല്ലല്ലോ, നാം നമ്മുടെ നിലപാടിൽ നിലകൊള്ളുമ്പോൾ തന്നെ, ഒരു ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതേ സംസ്കാരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പരസ്പരം അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ശേഷിയാണ് മതസഹിഷ്ണുതയും മതസൗഹാർദ്ദവും ഒക്കെ അല്ലെ. അങ്ങനെയാണല്ലോ. അല്ലാതെ നീ മറ്റൊരാളായി മാറുക, മറ്റൊരു സംഘത്തിന്റെ കൂടെ ചേരുക എന്നതല്ല, സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ മനസ്സിന് വിശാലമാക്കലാണ്. അപ്പൊ ഇവിടെ ഒരുപക്ഷെ ചിലർക്ക് തോന്നും, എന്തിനാ ഒരു പ്രശ്നം, നമുക്ക് അവരെ കൂടെ തന്നെ കൂടിയാൽ പോരെ എന്ന നിലയ്ക്ക് ചിലപ്പോൾ ചിന്തിച്ചു പോകാൻ ഇടയുണ്ട്. അവിടെയാണ് ഈ കാര്യം അള്ളാഹു ഉണർത്തുന്നത് താക്കീദിന്റെ സ്വരത്തിൽ. 145 അർത്ഥം ഒന്നുകൂടി ശ്രദ്ധിക്കാം. വല ഇൻ, എങ്കിൽ, അതൈത, നീ വരികയാണെങ്കിൽ, അല്ലദീന ഊത്തുൽ കിതാബ, വേദം നൽകപ്പെട്ടവരുടെ അടുക്കൽ, ബി കുല്ലി ആയത്തിൻ, എല്ലാ തെളിവുകളും കൊണ്ട് നീ വന്നാലും, മാ തബിഉ, അവർ പിൻപറ്റുകയില്ല, ഖിബിലത്തക്ക, നിന്റെ ഖിബിലയെ, അഥവാ കഅബാലയത്തെ പിൻപറ്റാൻ അവർ സന്നദ്ധമല്ല, വമാ അന്ത, നീയും അല്ലല്ലോ, ബി താബിഇൻ, പിൻപറ്റുന്നവൻ, ഖിബിലത്തഹും, അവരുടെ ഖിബില, നിനക്കതും സാധ്യമല്ലല്ലോ, വമാ ബഅദുഹും, മാത്രമല്ല അവരിൽ ചിലർ അല്ല, ബി താബിഇൻ, പിൻപറ്റുന്നവരല്ല, ഖിബിലത്ത ബഅദ്, മറ്റു ചിലരുടെ ഖിബിലയെ, അഥവാ യഹൂദ ക്രൈസ്തവർ പരസ്പരം വ്യത്യസ്ത ഖിബില പിൻപറ്റുന്നു, ഒരു ഖിബിലയല്ല പിൻപറ്റുന്നത്. വല ഇൻ ഇത്തബഅത, നീ പിൻപറ്റുകയാണെങ്കിൽ, അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛകളെ, അവരുടെ ഖിബിലയെന്നല്ല അവിടെ പറഞ്ഞതല്ലേ, അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ, മിൻ ബഅദി മാ ജാഅക, നിനക്ക് വന്നു കിട്ടിയതിന് ശേഷം, മിനൽ ഇൽമ്, യഥാർത്ഥ ജ്ഞാനം, വന്നു കിട്ടിയതിന് ശേഷം അവരുടെ ഖിബിലയെ പിൻപറ്റുകയാണെങ്കിൽ, ഇന്നക്ക, നിശ്ചയം താങ്കൾ ഇതൻ അന്നേരം ലമിന വാലിമീൻ, ക്രമം തെറ്റിച്ചവരുടെ കൂട്ടത്തിൽ, അക്രമം ചെയ്തവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. തുടർന്ന് പടച്ച തമ്പുരാൻ 146 ആയത്തില്, ഈ വേദക്കാരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ട്, നേർക്കുനേരെ ചിന്തിക്കുന്ന നിഷ്കളങ്കരായ ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് 146 പറയുന്നത്. അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ്, അല്ലദീന ഒരു കൂട്ടർ, ആത്തൈനാഹും നാം അവർക്ക് നൽകിയിരിക്കുന്നു, അൽ കിതാബ വേദഗ്രന്ഥം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, കഴിഞ്ഞ ആയത്തില് അല്ലദീന ഊത്തുൽ കിതാബ എന്നാ പറഞ്ഞത്, ഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇവിടെ നാം അവർക്ക് ഗ്രന്ഥം നൽകി എന്നാണ് പറഞ്ഞത്. എന്താ വ്യത്യാസം? ഇവിടെ നേരിട്ട് അള്ളാഹു തആല അവർക്ക് കൊടുത്തു എന്ന് പറയുന്നു, അവിടെ ഗ്രന്ഥം നൽകപ്പെട്ടവർ എന്നാണ്. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ഗ്രന്ഥം നൽകപ്പെട്ടവർ എന്ന് പറയുമ്പോൾ വളരെ അകലെയാണ്, ആരോ അവർക്ക് ഗ്രന്ഥം കൊടുത്തു എന്നുള്ളൊരു ശൈലിയാണ് അല്ലെ. അതേസമയം നാം ആണ് നൽകിയത് എന്ന് പറയുമ്പോഴോ, അത് വളരെ ഇന്റിമസിയുള്ള, വളരെ അടുത്ത് നിന്ന് ഒരു ആത്മബന്ധം പ്രകടിപ്പിക്കുന്ന ശൈലിയാണ് ഖുർആനിൽ. ഇങ്ങനെയുള്ള സൂക്ഷ്മമായ ചില പ്രയോഗ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ അള്ളാഹു നേരിട്ടാ സംസാരിക്കുന്നത്, നാമാണ് അവർക്ക് ഗ്രന്ഥം കൊടുത്തത്, അവിടെ ഒരു ഇഷ്ടമുണ്ട് എന്ന് കാണാം. അപ്പൊ അള്ളാഹു വേദക്കാരിലെ നന്മ എടുത്തു പറയുമ്പോഴാണ് ഈ ശൈലി ഉപയോഗിക്കുക. അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ, നാം വേദം നൽകിയവരുണ്ടല്ലോ. യഅരിഫൂനഹു യഅരിഫൂന അറഫ, അറിഞ്ഞു. യഅരിഫൂന, അവർ അറിയുന്നുണ്ട്, അവർ തിരിച്ചറിയുന്നു. ഹു, അതിനെ. കമാ യഅരിഫൂന അബ്നാഅഹും, ഇവിടെ ഹു എന്നത് ഖിബലയാണ് എന്നാണ്, തിരിയേണ്ടത് എങ്ങോട്ടാണോ അതാണ് ഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം. അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ, നാം വേദം നൽകിയവർ. യഅരിഫൂനഹു, അവർ ഈ ഖിബലയെ തിരിച്ചറിയുന്നു. കമാ യഅരിഫൂന, അവർ തിരിച്ചറിയുന്നത് പോലെ. അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കളെ. സ്വന്തം മക്കളെ തിരിച്ചറിയുന്ന പോലെ, മക്കളെ എവിടെ കണ്ടാലും നമ്മൾ തിരിച്ചറിയൂലേ അല്ലെ. ചിലപ്പോൾ മറ്റുള്ളവരുടെ മക്കളെയും അവരുടെ മുഖത്ത് നോക്കിയിട്ട്, മുഖഭാവം നോക്കിയിട്ട് നീ ഇന്ന ആളെ മോനാണോ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റും. അറബികളിലെ ഒരു ശൈലിയാണ് ഇത്. ഇങ്ങനെ യഅരിഫൂന ഹുക്കമാ യഅരിഫൂന അബ്നാഅഹും, അത്രത്തോളം തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണത്. ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയും എന്നൊക്കെ പറയില്ലേ, ആ ഒരു ശൈലിയിൽ പറയാണ്, സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ ഏതാണ് ഖിബില എന്ന കാര്യം യഥാർത്ഥ വേദക്കാർക്ക് അറിയാം. വർഷങ്ങൾക്ക് ശേഷം നാട് വിട്ടുപോയ മകൻ തിരിച്ചു വരുമ്പോ ഉമ്മാക്കും വാപ്പാക്കും തിരിച്ചറിയാൻ പറ്റുമോ? പെട്ടെന്ന് തിരിച്ചറിയല്ലേ, മോനെ എന്ന് പറഞ്ഞു പോയി കെട്ടിപ്പിടിക്കൂലേ. അവൻ ഏത് കോലത്തിൽ വന്നാലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഈ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രമാത്രം യഥാർത്ഥ ഖിബില ഏതാണെന്ന കാര്യം വേദക്കാർക്ക് നല്ലോണം അറിയാം. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ തിരിച്ചറിയും പോലെ ഈ ഖിബിലയുടെ കാര്യം അവർക്ക് നല്ലോണം അറിയാം. എന്നിട്ടോ, വ ഇന്ന ഫരീഖം മിൻഹും, വ ഇന്ന, നിശ്ചയം, ഫരീഖൻ, ഒരു വിഭാഗം, മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗം, ലയക്തുമൂനൽ ഹഖ്, കത്തമ യക്തുമു, മറച്ചു വെച്ചു. ലയക്തുമൂനൽ ഹഖ്, അവർ സത്യത്തെ മറച്ചു വെക്കാണ്. വഹും യാലമൂൻ, എല്ലാം അവർ അറിയുന്നവരായിരിക്കെ തന്നെയാണ് ഈ മറച്ചു വെക്കുന്നത്. അപ്പൊ വേദക്കാരെ കുറിച്ച് പറയുമ്പോ നമ്മൾ കഴിഞ്ഞ ആയത്തുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ എന്താ ഇങ്ങനെ കുറ്റം പറച്ചില് തന്നെ നമുക്ക് തോന്നും. അവിടെയാണ് അള്ളാഹു തആല വെറുതെ കുറ്റം പറയല്ല, നീതിയും ന്യായവുമാണ് പറയുന്നത്, ചരിത്ര വസ്തുതകളാണ് പറഞ്ഞത്. അതേ സമയത്ത് അള്ളാഹുവിന് അവരോട് വിരോധമൊന്നും ഇല്ല, ഉള്ളതുള്ളതുപോലെ പറയും. അപ്പൊ അവരെ നല്ലവരെ കുറിച്ച് പറയാം, വേദം പഠിച്ച ആളുകള് ശരിക്കും ഖിബില തിരിച്ചറിഞ്ഞവരുണ്ട്. ആ ശൈലിയിലുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. ലൈസു സവാ, അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ വഴിതെറ്റിയവരൊന്നും അല്ല, എല്ലാവരും ഒരുപോലെ, എല്ലാവരും നല്ല ആൾക്കാരുണ്ട്. പാതിരാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരുണ്ട്, കണ്ണീര് വാർക്കുന്നവരുണ്ട്, വേദവാക്യങ്ങൾ കേൾക്കുമ്പോ അവര് കണ്ണുനീര് പൊഴിക്കുന്നുണ്ട്. എന്താ നമുക്കിതിൽ വിശ്വസിക്കുന്നുണ്ട് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് നേരിട്ട് സത്യത്തിലേക്ക് എത്തിച്ചേർന്നവരുണ്ട്. എന്നാൽ ഇന്ന ഫരീഖം മിൻഹും, അവരിൽ ഒരു കൂട്ടർ എന്താണ് അവസ്ഥ, അവര് സത്യം മറച്ചു വെക്കുന്നവരാണ്. പഹയ ബൈബിളില് ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ ആസ്ഥാനം എന്ന നിലയില് മക്കയെ ബക്ക എന്ന് വിളിച്ചിട്ടുണ്ട്. സൂറ ആല ഇമ്രാനിൽ ഉണ്ടല്ലോ, ലല്ലദീബി ബക്കത്ത മുബാറക്കം വഹുദല്ലിൽ ആലമീൻ. അവിടെ ആ ബക്ക എന്ന പ്രയോഗം ബൈബിളിൽ വന്നത് തന്നെയാണ്, അത് തന്നെയാണ് ഖുർആനും പിന്നീട് എടുത്തു പറയുന്നത്. പിന്നീട് അവരെന്ത് ചെയ്തു എന്നറിയാം, ബക്കയെ ബക്കാ എന്നാക്കി മാറ്റി. ബക്ക എന്ന് പറഞ്ഞാൽ വിലാപം എന്നാണ് അർത്ഥം. ശരിക്കും ബക്ക ആസ്ഥാനമാണ്, പക്ഷെ അങ്ങനെ ആക്കിയിട്ട് മാറ്റി. കാരണം എന്താണ്, ഇസ്മായിലി പരമ്പരയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനാകുമ്പോ അവർക്ക് ആ ബക്കയാണ് ബൈബിളിൽ പറഞ്ഞത് എന്ന് വരുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ, ചരിത്രത്തെ തന്നെ തുടച്ചു നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ബൈബിളിൽ പിന്നെ അവര് വാദി ബക്ക, വിലപിക്കുന്ന താഴ്വര എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു സ്ഥലമാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാണ്. അതാണ് ലയക്തുമൂനൽ ഹഖ്, അവർ സത്യത്തെ മറച്ചു വെക്കുന്നു. വഹും യാലമൂൻ, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവർ ഈ പണിയെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലും ചരിത്രം തിരുത്തി എഴുതുന്ന തിരക്കിലാണല്ലോ അല്ലെ. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ, അതാണ് സംഭവിക്കുക. അൽ ഹഖു മിർ റബ്ബിക്, എന്നിട്ട് പഠിച്ചവൻ പറയാണ് അൽ ഹഖു എന്നാൽ യഥാർത്ഥ സത്യം, മിർ റബ്ബിക്ക നിന്റെ റബ്ബിൽ നിന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഹഖ്? ഖിബില തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അൽ ഹഖു മിർ റബ്ബിക്, ഈ ഖിബില എന്ന യഥാർത്ഥ ഖിബിലയാകുന്ന സത്യം അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഉത്തരവാണ്. അതുകൊണ്ട് ഫലാ തക്കൂനന്ന മിനൽ മുംതരീൻ, ഫല അരുത് തക്കൂനന്ന നീ ആകരുത് മിനൽ മുംതരീൻ, സംശയാലുക്കളിൽ പെട്ടുപോകരുത്. ഇംതറ സംശയിച്ചു, സംശയാലുക്കളിൽ പെട്ടുപോകരുത്. അതാണോ ഇതാണോ എന്താ ഇങ്ങനെ എന്നുള്ള യാതൊരു വസ്വാസിലും ഇസ്ലാമിക സമൂഹം അകപ്പെട്ടു പോകേണ്ടതില്ല. ഇത് പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ അള്ളാഹു ബോധ്യപ്പെടുത്താണ്. ഈ സംബോധന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിക്ക് സംശയം ഉണ്ടായിട്ടാണോ? അല്ല, മറിച്ച് ഖിബില മാറ്റത്തെ സംശയിക്കുന്ന, അതിൽ കൃത്യമായ നിലപാടിൽ എത്തിച്ചേരാത്ത ആളുകളോടാണ് പറയുന്നത് അൽ ഹഖു മിർ റബ്ബിക, ഈ ഖിബില മാറ്റം അള്ളാഹുവിങ്കിൽ നിന്നുള്ള സത്യമാണ്. ഫലാ തക്കൂനന്ന മിനൽ മുംതരീൻ, അതിനാൽ നീ സംശയാലുക്കളിൽ പെട്ടുപോകരുത് എന്ന് അള്ളാഹു തആല ഉണർത്തുന്നു. അതിനെ തുടർന്ന് സമൂഹത്തിന്റെ പൊതുവായ ഒരു അവസ്ഥയെക്കുറിച്ച്, എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിക സമൂഹവും പൊതുസമൂഹവും ആകേണ്ടത് എന്നതിനെ കുറിച്ചാണ് 148-ാമത്തെ ആയത്തിൽ അള്ളാഹു ഉണർത്തുന്നത്. വലിക്കുല്ലിം വിജ്ഹത്തുൻ, വലിക്കുല്ലിൻ എല്ലാ ഓരോരുത്തർക്കും ഉണ്ട്, കുല്ല് എല്ലാം എന്നാണ്. ലിക്കുല്ലിൻ എല്ലാവർക്കും, എല്ലാ ഓരോ വിഭാഗത്തിനും ഉണ്ട്. വിജ്ഹത്തുൻ ഒരു ദിശയുണ്ട്, വജ്ഹ് മുഖമാണല്ലോ, ആ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ദിശയാണ് ഇവിടെ വിജ്ഹ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഹുവ അവൻ, ആ ഓരോരുത്തനും മുവല്ലി തിരിയുന്നവനാണ്, ഹാ അതിലേക്ക്, ആ വിജ്ഹത്തിലേക്ക്, ആ ദിശയിലേക്ക് തിരിയുന്നവനാണ് ഓരോരുത്തനും. എന്തായി പറഞ്ഞത്? വലിക്കുല്ലിം വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ. അപ്പൊ ഓരോ വേദക്കാരിൽ ഓരോ വിഭാഗം ഓരോ ദിശ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കും. അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്തതല്ല അവർ ഈ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴിയൊന്നും അല്ലേ. അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഈ ഖിബില എന്ന ദിശ മാത്രമല്ല, ഇതിനപ്പുറത്ത് ഉണ്ടല്ലോ. ഓരോ സമൂഹത്തിനും ഓരോ സംസ്കാരവും ഓരോ ശൈലിയും ഓരോ ആരാധനാ രീതിയും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, യുക്തിവാദികളുണ്ട്, ഭൗതികവാദികളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ മനുഷ്യൻ വേർതിരിഞ്ഞല്ലോ. തൊഴിലാളിത്തവും മുതലാളിത്തവും സംസ്കാരമാക്കിയ ആദർശമാക്കിയവരുണ്ട്, ഇങ്ങനെ പലരുമുണ്ട്. എല്ലാവരെയും കുറിച്ചായി പറയുന്നത് വലിക്കുല്ലി വിജുഹത്തുൻ, എല്ലാ ഓരോരുത്തർക്കും ഓരോ ദിശയുണ്ട്, ഓരോ ആദർശവും ആശയവും നിലപാടും ഒക്കെ ഉണ്ടായിരിക്കും. ഹുവ മുവല്ലിഹ, അവർ അതിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാല്, പടച്ചോൻ തന്നെ എല്ലാരെയും ഇങ്ങനെ അവരവർക്ക് തോന്നുന്ന ദിശയിലേക്ക് തിരിയാൻ അനുവദിച്ചിരിക്കുന്നു എന്നാണോ? അങ്ങനെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചിലർ വ്യാഖ്യാനിച്ചു കളയും. പടച്ചോൻ തന്നെ അല്ലേ പറഞ്ഞത് വലിക്കുല്ലിം വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ, എല്ലാവർക്കും ഓരോ ദിശയുണ്ട്, ആർക്ക് വേണമെങ്കിൽ എങ്ങോട്ടും തിരിയാം. അങ്ങനെയല്ല അതിന്റെ വ്യാഖ്യാനം. പിന്നെ എന്താണ്? ഓരോരുത്തരും അള്ളാഹു അവർക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിശ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ചില വചനങ്ങളെ അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ഉദാഹരണത്തിന് ലക്കും ദീനുക്കും വലിയ ദീൻ അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ. ഇത് മതസൗഹാർദ്ദ വേദികളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരായത്താണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടേത് എനിക്ക് എന്റേത്, പിന്നെന്താ കുഴപ്പം, നമുക്ക് ഓരോരുത്തർക്ക് അവരവരുടെ വഴിക്ക് പോവാം. ഇതാണ് ഉദ്ദേശം? അതല്ല ഉദ്ദേശം. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ എന്ന് പറഞ്ഞാല് ഇത് രണ്ടും രണ്ടാണ്, രണ്ടും പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ സാധ്യമല്ല. ഒന്ന് വെളിച്ചമാണ്, മറ്റൊന്ന് ഇരുട്ടാണ്, അത്രമാത്രം വ്യത്യാസമുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. അതേപോലെ വലിക്കുല്ലിം വിജ്ഹത്തുൻ, ഓരോ സമൂഹത്തിനും ഓരോ ദിശയുണ്ട്, അത് ഓരോരുത്തരും തിരഞ്ഞെടുത്തതാണ് അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച്. ഹുവ മുവല്ലിഹ, അങ്ങനെ ഓരോരുത്തരും ആ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതാണോ ചെയ്യേണ്ടത്? ഫസ്തബിഖുൽ ഖൈറാത്ത്, ഇസ്തബഖ മത്സരിച്ചു മുന്നേറി. ഇസ്തബിഖ് നീ മത്സരിച്ചു മുന്നേറൂ, ഇസ്തബിഖു നിങ്ങൾ മുന്നേറുവിൻ, അൽ ഖൈറാത്ത് നന്മകളിൽ മുന്നേറൂ, ഖൈർ നന്മയാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത് നിങ്ങൾ നന്മകളിൽ മത്സരിച്ചു മുന്നേറൂ എന്ന് പറഞ്ഞ ഈ ദിശയുടെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് സമയം കളയുന്നില്ലേ, നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ അതുതന്നെയാണ്. പല കർമ്മശാസ്ത്ര മസല പ്രശ്നങ്ങളൊക്കെ വെച്ച് ചർച്ചയോട് ചർച്ചയാണ്. ഏത് കാലം തുടങ്ങിയതാ? എവിടെയെങ്കിലും തീരുമാനത്തിലെത്തിയോ? ഇല്ല, പിന്നെയും നമ്മൾ ചർച്ച ചെയ്യും, എവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഓരോ ആളും അവരവരുടെ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എത്ര ചർച്ച ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരണം, അപ്പോഴേ മാറ്റം ഉണ്ടാവും. അതാണ് ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ അള്ളാഹുവിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ച് ആ കൽപ്പനകൾ അനുസരിച്ച് നന്മയിൽ മുന്നേറുവിൻ. കേവല നന്മകൾ എന്നല്ല, അൽ ഖൈറാത്ത് എന്ന് പറയുമ്പോൾ പടച്ചതമ്പുരാന്റെ പക്കൽ പ്രതിഫലാർഹമാകുന്ന അവന്റെ പൊരുത്തം ലഭിക്കുന്ന രൂപത്തിലുള്ള കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെയും നിങ്ങളുടെ അജണ്ട അട്ടിമറിക്കാൻ പലരും ശ്രമിക്കും, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദിശ ഉണ്ടാവണം. അതാണ് ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞത്. അതിനാൽ ഏതെങ്കിലും ദിശ ആരെങ്കിലും സ്വീകരിക്കട്ടെ എന്നല്ല, കൃത്യമായ ദിശാബോധം ഉണ്ടാവണം. ഐനമാ തക്കൂനു യക്തി ബിക്കുമുല്ലാഹു ജമീഅ. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്, ഐനമാ തക്കൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യക്തി ബിക്കും, നിങ്ങളെ അവൻ കൊണ്ടുവരും, അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും, ജമീഅൻ, ഒന്നിച്ചു കൊണ്ടുവരും എന്നാണ് അർത്ഥം. ഇതിന് രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. ഒന്ന്, നിങ്ങൾ എവിടെയായാലും അള്ളാഹു നിങ്ങളെ പ്രാപിക്കും, അല്ലാഹു ജമീഅ, അള്ളാഹു നിങ്ങളെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ എവിടെയായാലും ഈ ഖിബലയിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട്, പടച്ചവന്റെ അനുഗ്രഹമുണ്ട് എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തേത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്, എല്ലാവരെയും അള്ളാഹു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടും നാളെ, എന്നിട്ട് അവിടെ വെച്ച് തീരുമാനമാകും ആരാണ് യഥാർത്ഥ ഖിബില പിന്തുണച്ചത്, പിൻപറ്റിയത്, യഥാർത്ഥ ഖിബിലക്ക് നേരെ തിരിഞ്ഞത്, തിരിയാത്തവർ ആരാണ് എന്ന് അവിടെ വെച്ച് ഇൻഷാ അല്ലാ തീരുമാനമാകും. ഐനമാ തക്കൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യഅതി ബിക്കുമുല്ലാ, അല്ലാഹു തആല നിങ്ങളെ കൊണ്ടുവരും, ജമീഅൻ, ഒന്നടങ്കം കൊണ്ടുവരും. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ ഖദീർ, സകലതിനും കഴിവുള്ളവനാണ്. കഴിവുള്ളവനാണെന്ന് പറഞ്ഞാൽ അവനൊരു കാര്യം തീരുമാനിച്ചാൽ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം. 146 മുതൽ ഒന്നുകൂടി അർത്ഥം പറയാം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, നാം വേദം നൽകിയവരുണ്ടല്ലോ, യഅരിഫൂനഹു, അവർ തിരിച്ചറിയുന്നു, ഈ ഖിബിലയെ, കമായ അരിഫൂന, അവർ തിരിച്ചറിയുന്നത് പോലെ, അബ്നാഅഹും, അവരുടെ മക്കളെ, വ ഇന്ന ഫരീഖം മിൻഹും, നിശ്ചയം അവരിൽ ഒരു വിഭാഗം, വേദക്കാരിൽ ഒരു വിഭാഗം, ലയക്തുമൂന, അവർ മറച്ചു വെക്കുന്നുണ്ട്, അൽ ഹഖ, സത്യത്തെ മറച്ചു വെക്കുന്നുണ്ട്, വഹും യാലമൂൻ, അവർ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ മറച്ചു വെക്കുന്നു. അൽ ഹഖ് എന്നാൽ ഈ ഖിബില എന്ന സത്യമുണ്ടല്ലോ, മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ളതാണ്, ഫലാ തക്കൂനന്ന, അതിനാൽ നീ ആകരുത്, മിനൽ മുംതരീൻ, സംശയാലുക്കളിൽ പെട്ടുപോകരുത്, വലി കുല്ലിൻ, എല്ലാ ഓരോരുത്തർക്കും ഓരോ സമുദായത്തിനും ഉണ്ട്, വിജ്ഹത്തുൻ, ഒരു ദിശ, ഹുവ മുവല്ലിഹ, അവൻ, അവരോരോരുത്തരും അതിലേക്ക് തിരിയുന്നു, തിരിയുന്നവരാണ്. ഫസ്തബിഖു, അതിനാൽ നിങ്ങൾ മുന്നേറുവിൻ, അൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറു, ഐനമാ തക്കൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യഅതിബിക്കും, നിങ്ങളെ കൊണ്ടുവരും, അല്ലാഹു ജമീഅൻ, ഒന്നടങ്കം കൊണ്ടുവരും. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ, സകലതിന്നും ഖദീർ, കഴിവുള്ളവൻ തന്നെ. തുടർന്ന് അല്ലാഹു തആല വീണ്ടും ഈ ഖിബില മാറ്റത്തിന്റെ നന്മകൾ, അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം. വീണ്ടും ഖിബില മാറ്റത്തിന്റെ കൽപ്പന തന്നെ മറ്റൊരു ശൈലിയിൽ അവതരിപ്പിക്കാണ്. എന്താ കാരണം? മനസ്സുകൾ ഇത് ഉൾക്കൊള്ളണമല്ലോ. കാരണം വല്ലാത്തൊരു സംഭവമാണ്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഷ്ഠാനങ്ങളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണിത്. ഇത് മനസ്സുകൊണ്ട് അംഗീകരിക്കണമെങ്കിൽ അല്പം കൗൺസിലിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം തന്നെ പല ശൈലിയിൽ അല്ലാഹു പറയാണ്. വമിൻ ഹൈസു ഖറജത, വമിൻ, എവിടെ നിന്ന്, ഹൈസു, എവിടെ നിന്നാണോ, ഖറജത, നീ പുറപ്പെടുന്നത്, എവിടെ നിന്ന് പുറപ്പെട്ടാലും എങ്ങോട്ട് യാത്ര തിരിക്കുമ്പോഴും, ഫ, അപ്പോൾ വല്ലി, നീ തിരിക്കണം, വജ്ഹക്ക, നിന്റെ മുഖത്തെ, ശത്റുൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് തിരിക്കണം, മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് തിരിക്കണം. വ ഇന്നഹു, നിശ്ചയം അത്, ലൽ ഹഖ്, അത് സത്യമാണ്, മിർ റബ്ബിക്ക, നിന്റെ നാഥനിൽ നിന്നുള്ള സത്യം അതാണ്. കണ്ടോ, മുകളിൽ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. അൽ ഹഖ് മിർ റബ്ബിക്ക, മുകളിൽ പറഞ്ഞു, വീണ്ടും ലൽ ഹഖ് മിർ റബ്ബിക്ക്, മനസ്സിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണ് വീണ്ടും അല്ലാഹു തആല ഇത് ആവർത്തിച്ച് പറയുന്നത്. വമല്ലാഹു, അല്ലാഹു അല്ല, ബിഗാഫിലിൻ, അശ്രദ്ധനല്ല, അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് മുസ്ലിങ്ങളോട് തന്നെ ഇപ്പൊ പറയുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ആദ്യം കഅബ, പിന്നെ ബൈത്തുൽ മഖ്ദിസ്, ഇപ്പൊ പിന്നെയും കഅബ, എന്തായി കളി എന്ന് മനസ്സിൽ ഇപ്പോഴും ബോധ്യപ്പെടാതെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, പഠിച്ചോൻ എല്ലാം അറിയുന്നു, ഒന്നിനെ കുറിച്ചും അവൻ അശ്രദ്ധനല്ല എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ ഇത് സത്യമാണ് എന്നൊന്നുകൂടി സ്ഥാപിക്കുകയാണ് അല്ലാഹു തആല. വമിൻ ഹൈസു ഖറജ്ത, നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും, ഫവല്ലി വജ്ഹക, നിന്റെ മുഖത്തെ നീ തിരിക്കണം, ഷത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് തിരിക്കുക, എവിടെയായിരുന്നാലും ഖിബ്ല അത് തന്നെ ആയിരിക്കട്ടെ എന്നാണ്. അതുകൊണ്ടാണല്ലോ മരണശേഷവും ഖബറിൽ കൊണ്ടുവന്ന് കിടക്കുമ്പോഴും അല്ലെ മുഖം കഅബയുടെ ഭാഗത്തേക്ക് ചരിച്ചാണല്ലോ, തെക്ക് വടക്കായിട്ട് കിടക്കുമ്പോൾ മുഖം ചരിച്ച് കിടത്തുന്നത് ഖിബ്ലയുടെ ദിശയിലേക്ക് തന്നെയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ തിരിയേണ്ടത് എന്നുള്ളതാണ് അതിന്റെ ആശയം. വ ഇന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക്, നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണത്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. വീണ്ടും ആവർത്തിക്കുകയാണ് 150-ൽ. വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും നിന്റെ മുഖത്തെ നീ മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് തന്നെ തിരിച്ചുകൊള്ളണം. അത് യാത്രയിലായിരുന്നാലും അങ്ങനെ തന്നെ ആവണം. സ്വന്തം വാഹനത്തിലാണെങ്കിൽ തീർച്ചയായും ദിശ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണം. ഇനി വാഹനം നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിസ്കരിക്കേണ്ടി വരും. ഇപ്പൊ ട്രെയിനിലാണെങ്കിൽ അതിന്റെ ബർത്ത് എങ്ങനെയാണോ അതനുസരിച്ച് നിസ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതേസമയം അങ്ങനെ അല്ലെങ്കിൽ, സ്വന്തം വാഹനമാണെങ്കിൽ പരമാവധി ദിശ അറിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ദിശ നിർബന്ധമല്ല എന്ന് അഭിപ്രായമുണ്ട്. അതേ സമയത്ത് ഒരാൾ ദിശ അറിയാതെ നമസ്കരിച്ചു, ഇപ്പൊ നമസ്കാരം കഴിയുമ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് തിരുത്താണ്, നിങ്ങൾ കിബില മാറിപ്പോയിട്ടുണ്ട്, അപ്പൊ അയാൾ വീണ്ടും മാറ്റി നിസ്കരിക്കണം തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ. ആ നിലക്ക് കിബില അത്രയും പ്രാധാന്യപൂർവ്വം കൊണ്ടു നടക്കണം. നമസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ഒക്കെ കിബിലയിലേക്ക് തിരിയുക എന്നത് അതിനൊക്കെ ഉപാധിയായിട്ട് പുണ്യകരമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ വീണ്ടും ഇവിടെ അള്ളാഹു ആവർത്തിച്ച് പറയാണ്, ആ ദിശയിലേക്ക് തിരിയും. വഹൈസുമാ കുന്തും, വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഫ അപ്പോൾ വല്ലു, നിങ്ങൾ തിരിക്കുവിൻ, വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ, ശത്രഹു അതിന്റെ ദിശയിലേക്ക്. വീണ്ടും ആവർത്തിച്ചു പറയാണ് അള്ളാഹു. മൊത്തത്തിൽ 4 തവണ പറഞ്ഞു അല്ലെ. കഴിഞ്ഞ ആയത്തില് 2 തവണ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? 144-ൽ 2 തവണ ഈ കൽപ്പന വന്നിട്ടുണ്ട് റസൂലിനോട് വ്യക്തിപരമായിട്ടും ഇസ്ലാമിക സമൂഹത്തോട് പൊതുവെയും. വീണ്ടും പറഞ്ഞു 149-ൽ, വീണ്ടും ഒരു തവണ പറഞ്ഞു 145-ൽ, അല്ല 150-ൽ. വീണ്ടും അള്ളാഹു തആല 2 തവണ ഇത് ആവർത്തിക്കുന്നു എന്ന് പറയാം. അങ്ങനെ മൊത്തം 5 തവണ ആവർത്തനങ്ങൾ വരുന്നുണ്ട്. വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഫവല്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ തിരിക്കൂ, ശത്രഹു അതിന്റെ ദിശയിലേക്ക്. എന്തിനാന്നറിയാം? ലി അൻ ല, ആകാതിരിക്കാൻ വേണ്ടിയാണ്. ലി വേണ്ടി, അൻ എന്തെന്നാൽ, ല ഇല്ല. ലി അല്ല യക്കൂന, യക്കൂന ആകും. ലി അല്ല യക്കൂന, ആകാതിരിക്കാൻ വേണ്ടിയാണ്. ലി നാസ്, ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അലൈക്കും, നിങ്ങൾക്കെതിരിൽ, ഹുജ്ജത്തുൻ, വല്ല തെളിവും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇതിന്റെ വക്താക്കളാണെങ്കിൽ നിങ്ങളല്ലേ ഒന്നാമതായിട്ട് അത് പാലിക്കേണ്ടത്. നിങ്ങളത് പാലിക്കാതെ വരുമ്പോഴോ അത് ഗുരുതരമായ പ്രശ്നവും. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഹുജ്ജത്തുൻ, തെളിവ് എന്നാണ് അർത്ഥം. ലി അല്ലാ യക്കൂന, ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ലിന്നാസ്, ജനങ്ങൾക്ക്. അലൈക്കും, നിങ്ങൾക്കെതിരില്. ഹുജ്ജത്തുൻ, വല്ല തെളിവും. അഥവാ യഹൂദികൾ പ്രത്യേകിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നവരാണ്. അവർക്ക് നിങ്ങൾക്കെതിരിൽ ന്യായമുണ്ടാവുക. ഖിബില തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ അത് അവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട്. ആ നിലക്ക് അവരതിനെ ചർച്ചയാക്കി മാറ്റും. മുസ്ലിങ്ങൾക്ക് ഖിബിലയുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാടില്ല എന്ന് പറയും. ചിലർ ബൈത്തുൽ മഖ്ദിസിലേക്കും ചിലർ കഅബയിലേക്കും തിരിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിനാൽ ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ അവർ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം എന്നാണ്. എന്നാൽ ഇല്ലല്ലദീന വലമു മിൻഹും, ഇല്ലല്ലദീന, ഒരു വിഭാഗം ഒഴികെ, വലമു, അക്രമം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ ഈ വേദക്കാരിലുണ്ട്. മിൻഹും, അവരിൽ ഉണ്ടല്ലോ. ഫലാ തഖ്ഷൗഹും, ഫലാ തഖ്ഷൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വഖ്ഷൗനി, എന്നെ പേടിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ എന്തിലും കുറ്റവും കുറവും ആരോപിച്ച് പ്രതിപക്ഷ നേതാക്കളായി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടാവും. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും,
അവർ മാലിമുകളാണ്. അവരെ പരിഗണിക്കേണ്ടതില്ല. അവരെ പേടിച്ചിട്ട് നിലപാട് മാറ്റാനല്ല പറയുന്നത്, മറിച്ച് പേടിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ്. പക്ഷെ നിങ്ങൾ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തെ നിലയുറപ്പിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു വീണ്ടും ഉണർത്താണ്. അതോടൊപ്പം ഈ ഖിബില മാറ്റം എന്തിനാണെന്നറിയാം? വലി ഉത്തിമ്മ നിഅമത്തി, അത്തമ്മ പൂർത്തീകരിച്ചു. വലി ഉത്തിമ്മ, എനിക്ക് പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയാണ്. നിഅമത്തി, എന്റെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ പൂർത്തീകരിച്ചു തരാനാണ്. നേരത്തെ ഇസ്രയേലരോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഉദ്ഖുറു നിഅമത്തി അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് പറയാണ്, നിങ്ങൾക്ക് നാം നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരാൻ വേണ്ടി കൂടിയാണ് ഈ ഖിബില മാറ്റം എന്നാണ്. അതെന്തായിരിക്കും? അത് ഭൂമിയിലെ ആദ്യ ദേവാലയമായ കഅബ നിങ്ങൾക്ക് ഖിബലയാക്കി തരിക എന്ന നിഅമത്താണ് അതിലൊന്ന്. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം, ആ കുടുംബവുമായി ബന്ധപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങൾ, ഹജ്ജ്, ബലി, സംസം, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് അനുഗ്രഹങ്ങളുടെ കേദാരമാണല്ലോ മക്കയും പരിസരവും. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ അവസരം തരണം എന്ന് ഞാൻ തീരുമാനിച്ചു. വലി ഉത്തിമ്മ, എനിക്ക് പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയാണ്. ഞങ്ങത്തി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയാണ്. അലൈക്കും എന്ന് ചേർത്ത് പറയുന്നു, നിങ്ങൾക്കുമേൽ. വലഅല്ലക്കും, അതോടൊപ്പം നിങ്ങൾ ആകാൻ വേണ്ടിയാണ്. തഹ്തദൂൻ, സന്മാർഗം പ്രാപിച്ചവർ ആകാൻ വേണ്ടിയുമാണ് എന്ന് അള്ളാഹു തആല ചേർത്ത് പറയുന്നു. ഇവിടെ മൊത്തത്തില് 147 മുതൽ 150 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? അള്ളാഹു തആല എന്തിനാണ് ഖിബില മാറ്റം സംവിധാനിച്ചത് എന്ന ചർച്ചയാണ്. എന്തുകൊണ്ട് കഅബ തന്നെ ഖിബിലയാകണം? അതിന്റെ കാരണങ്ങളാണ് എണ്ണി പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അള്ളാഹു തആല എണ്ണി പറയുന്നു. ഒന്ന്, വഇന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക്, ഇത് നിന്റെ റബ്ബിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അതാണ് ഒന്നാമത്തേത്, അത് തീരുമാനമാക്കണം, അത് മനസ്സിൽ ഉറപ്പിക്കണം. രണ്ടാമത്തേത് എന്താണ്? നിങ്ങൾ യഹൂദർക്ക് മുമ്പിൽ തോറ്റുപോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവർ നിങ്ങൾക്കെതിരിൽ ഇനിയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് ഖിബിലയുടെ കാര്യത്തിൽ ഒരു നിലപാടില്ല എന്ന് പറയല്ലോ. നിങ്ങൾക്കെതിരിൽ അവർ വാദിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്. അതിനാൽ കൃത്യമായൊരു ഖിബില ഉണ്ടാവണം, അത് ആദ്യ ഖിബില തന്നെയാവട്ടെ. മൂന്നാമത്തത് എന്താണ്? വലി ഉത്തിമ നിഅമത്തി അലൈക്കും എന്നതാണ്. വലി ഉത്തിമ നിഅമത്തി അലൈക്കും, എന്റെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എന്നതാണ്. നാലാമത്തെ കാരണം, വലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഈ ദിശയെ ഖിബിലയായി സ്വീകരിച്ചുകൊണ്ട് സന്മാർഗത്തിന്റെ വഴിയിൽ ഏകാഗ്രചിത്തരായി ഐക്യബോധത്തോടെ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ മാർഗത്തിൽ ഒന്നിച്ചു മുന്നേറണം, അങ്ങനെ സ്വർഗത്തിന്റെ വഴിയിൽ നിങ്ങൾ എത്തിച്ചേരണം എന്നുള്ളതാണ് ഇതിന്റെ നാലാമത്തെ ഉദ്ദേശം. അപ്പോൾ ആവർത്തനങ്ങൾ വെറുതെയല്ല എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഈ ആവർത്തനങ്ങൾ, നിങ്ങൾ ഈ ഖിബിലയിലേക്ക് തിരിയോ തിരിയോ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശങ്ങൾ നാലെണ്ണമാണ് എന്ന് ഇവിടെ എണ്ണി പറയുന്നു. അപ്പൊ 150-ാമത്തെ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി ശ്രദ്ധിക്കാം. വമിൻ ഹൈസു, എവിടെ നിന്ന് ആയിരുന്നാലും, ഖറജത്ത, നീ പുറപ്പെടുന്നത് എവിടെ നിന്നായാലും, ഫവല്ലി, അപ്പോൾ നീ തിരിക്കുക, വജഹക്ക, നിന്റെ മുഖത്തെ, ശത്തുറൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് തിരിക്കുക. വഹൈസുമാ കുന്തും, എന്നിട്ട് ഇസ്ലാമിക സമൂഹത്തോട് പറയാണ്, വഹൈസുമാ, എവിടെയായിരുന്നാലും, കുന്തും, നിങ്ങൾ ഇസ്ലാമിക സമൂഹമേ എവിടെയായിരുന്നാലും, ഫവല്ലു, നിങ്ങൾ തിരിക്കുവിൻ, വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ, ശത്രുഹു, അതിന്റെ ദിശയിലേക്ക് തിരിക്കുവിൻ. എന്നിട്ട് അതിന്റെ ന്യായങ്ങൾ പറയുന്നു. ലി അല്ലാ യക്കൂന ലിന്നാസ്, ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അലൈക്കും, നിങ്ങൾക്കെതിരിൽ, ഹുജ്ജത്തുൻ, വല്ല തെളിവും. ഇല്ലല്ലദീന വലമു, എന്നാൽ അക്രമികളായവരുണ്ടല്ലോ, മിൻഹും, അവരിൽപ്പെട്ട, വേദസമൂഹത്തിൽപ്പെട്ട പ്രത്യേകിച്ചും. ഫല്ലാ തഖ്ഷൗഹും, അവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വഹ്ഷൗ നീ, ഖശ്യ യഖ്ഷ, ഇഖ്ഷ, നീ ഭയപ്പെടൂ. ഇഖ്ഷൗ, നിങ്ങൾ ഭയപ്പെടൂ, നീ എന്നെ മാത്രം ഭയപ്പെടൂ. വലി ഉത്തിമ്മ, എനിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞമ്മത്തി, എന്റെ അനുഗ്രഹത്തെ. അലൈക്കും, നിങ്ങൾക്കുമേൽ. വലഅല്ലക്കും, നിങ്ങൾ ആകാൻ വേണ്ടിയുമാണ്. തഹ്തദൂൻ, സന്മാർഗം പ്രാപിച്ചവർ ആകാൻ വേണ്ടിയുമാണ്. ഇങ്ങനെ ഖിബില മാറ്റത്തിന്റെ അടിസ്ഥാന വശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല 150 വരെയുള്ള ആയത്തുകളിലൂടെ പൂർത്തീകരിക്കുകയാണ്. ഖിബില മാറ്റം നേതൃമാറ്റം എന്ന ആ ഒരു അടിസ്ഥാന വീക്ഷണം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തെ അറിയുകയും മനസ്സുകളെ കൂടുതൽ വിശാലമാക്കുകയും പരസ്പരം ഉൾക്കൊള്ളുകയും ചെയ്യുവാൻ, കർമ്മശാസ്ത്ര പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറത്താണ് ഇസ്ലാമിക നിലപാട് എന്ന് ബോധ്യമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങളെ പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് എന്നും ഈ കിബിലമാറ്റം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിന് നേതൃസ്ഥാനത്തേക്ക് ഉയരേണ്ടവരാണ് നമ്മൾ, ഖൈറു ഉമ്മയാണ്, ഉമ്മത്തും വസത്താണ് എന്ന ബോധ്യവും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ ഈ ആയത്തുകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും നിലപാടുകളെ ക്രമീകരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, നേതൃഗുണമുള്ള സമൂഹമായി ഞങ്ങളെ നീ നിലനിർത്തണേ റബ്ബെ. ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഖുർആനും സുന്നത്തും മുൻനിർത്തിയിട്ട് പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, മാനസിക അസ്വസ്ഥതകളിൽ നിന്നും, കുടുംബപരമായ പ്രയാസങ്ങളിൽ നിന്നും, സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ റബ്ബെ. പടച്ചവനെ മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. രോഗികളായവർക്ക് ശിഫ നൽകണേ റബ്ബെ. രോഗികളായ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ റബ്ബെ. ഈ മഹത്തായ പഠന സംവിധാനത്തോടൊപ്പം സഞ്ചരിക്കുവാൻ, ഈ നന്മ പരമാവധി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. അല്ലാഹുമ്മ അല്ലിംന മിൻഹുമ ജഹിൽന വദക്കിർന മിൻഹുമ നസീന വർസഖ്ന തിലാവതഹു അനാ അല്ലൈലി വഅത്രാഫ അന്നഹാർ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله